2020 ജൂലൈ 9 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് നിലപാട് പങ്ക്തിയിൽ MH വിഷ്ണു എഴുതുന്നു. സരിതയും സ്വപ്നയും സാരിത്തലപ്പും. സരിതയും സ്വപ്നയും ഭരണകൂടങ്ങളെ പിടിച്ചുലയ്ക്കാൻ കൽപ്പുള്ള രണ്ടു പെണ്ണുങ്ങൾ വർണ്ണപ്പകിട്ടാർന്ന സാരിത്തുമ്പിൽ ഭരണാധികാരികളെയും ജനപ്രതിനിധികളെയും സിനിമാ താരങ്ങളെയും രാഷ്ട്രീയ നേതൃത്വങ്ങളെയും കെട്ടിയിട്ട് സോളാർ കേസിലൂടെ സരിത എസ് നായർ 7 വർഷമായി കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്നു. രണ്ട് രാജ്യങ്ങളെ ശത്രുതയിലേക്കും കാലുഷ്യത്തിലേക്കും തള്ളിയിടുമായിരുന്ന പണിയാണ് അടുത്ത നായിക സ്വപ്ന സുരേഷ് കാട്ടിയത്. തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിലേക്കുള്ള ബാഗിൽ കോൺസുൽ അറ്റാഷയുടെ പേരിൽ 30 കിലോ സ്വർണം കടത്തി. 15 തവണ കടത്തിയപ്പോൾ 1 വട്ടം പിടിയിലായി. തലയൂരാൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ വരെ കൂട്ടുപിടിച്ചു. 4 വർഷം കൊണ്ട് പടുത്തുയർത്തിയ പിണറായി സർക്കാരിന്റെ പ്രതിച്ഛായ ഒറ്റ ദിവസം കൊണ്ട് സ്വപ്ന ഇടിച്ചു കളഞ്ഞു. കോവിഡ് പ്രതിരോധത്തിൽ ലോകമോഡലായി മാറി തിളങ്ങി നിന്ന സർക്കാരിന്റെ നിറം കെടുത്തിക്കളഞ്ഞു സ്വപ്ന. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂട്ടുപിടിച്ചായിരുന്നു രണ്ട് നായികമാരുടെയും പ്രവർത്തനങ്ങൾ. ജിക്കുമോൻ, ജോപ്പൻ തുടങ്ങിയ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളാണ് ഉമ്മൻചാണ്ടിയെ കുടുക്കിയതെങ്കിൽ വിശ്വസ്തനായ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറാണ് പിണറായിയെ വിവാദത്തിലാക്കിയത്. വിവാദ നായികമാരായ സരിതയ്ക്കും സ്വപ്നയ്ക്കും പേരിൽ പോലുമുണ്ട് സാദൃശ്യമെന്നത് കൗതുകകരം. രണ്ടുപേരും ആകർഷകമായ വസ്ത്രധാരണത്തിലൂടെയും വാക്ചാതുരിയിലൂടെയും ആളുകളെ വശത്താക്കാൻ വിദഗ്ധർ. ഭരണത്തിലും ഉദ്യോഗവൃന്ദങ്ങളിലുമുള്ള സ്വപ്നയുടെ സ്വാധീനവും ബന്ധങ്ങളും പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ ചെവിയിൽ സരിത രഹസ്യം പറയുന്ന ചിത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പ്രചരണായുധമാക്കിയത്. UAE കോൺസുലേറ്റിന്റെ ഇഫ്താർ വിരുന്നിനിടെ പിന്നിൽ വന്നു നിന്ന് പിണറായി വിജയനോട് സംസാരിക്കുന്ന സ്വപ്നയുടെ സമാനമായ ചിത്രമാണ് UDF ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത്. ഇളനീർ കുടിക്കുന്ന ചിത്രം പുറത്തുവന്നതോടെ അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിവാദത്തിൽ കുടുങ്ങിയെങ്കിൽ സ്വപ്നയുടെ സുഹൃത്തിന്റെ കട ഉദ്ഘാടനം ചെയ്ത വീഡിയോ പുറത്തുവന്നതോടെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും വിവാദത്തിലായി. ഉദ്ഘാടന ചടങ്ങിൽ ഇളനീർ കുടിക്കുന്ന സ്പീക്കറുടെ ദൃശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. സരിതയുടെ ഫോൺ വിളിയിൽ 2 കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാനത്തെ 7 മന്ത്രിമാർ, 6 MLA മാർ, MP മാർ എന്നിവരെല്ലാം ഉണ്ടായിരുന്നു. സ്വപ്നയുടെ ഫോൺ വിളികൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ. UDF ഭരണത്തിലെ ഉന്നതരെല്ലാം സരിതയുമായി അടുപ്പം പുലർത്തി വിവാദത്തിലായതിന് സമാനമായി രാഷ്ട്രീയ ഭേദമില്ലാതെ രാഷ്ട്രീയക്കാരുമായും DGP ലോക്നാഥ് ബെഹ്റ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമൊത്തുള്ള സ്വപ്നയുടെ ചിത്രങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ആഡംബര ജീവിതം, ആകർഷകമായ വസ്ത്രധാരണം, മേക്കപ്പ്, ഉന്നതരുമൊത്തുള്ള പാർട്ടികൾ, ആളുകളെ വലയിലാക്കാനുള്ള സാമർഥ്യം, തുടരെയുള്ള വിദേശയാത്രകൾ, വിവാഹ ജീവിതത്തിലെ താളപ്പിഴകൾ എന്നിങ്ങനെ രണ്ട് വിവാദ നായികമാർക്കും സാമ്യങ്ങൾ ഏറെയുണ്ട്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് LDF സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടത്തിയപ്പോൾ 2 ദിവസം സെക്രട്ടേറിയറ്റ് അടച്ചിട്ടിരുന്നു. മന്ത്രിമാർക്കും അത്യാവശ്യ ജീവനക്കാർക്കുമായി കന്റോൺമെന്റ് ഗേറ്റിലൂടെ സുരക്ഷാപാതയൊരുക്കി. കോവിഡ് വ്യാപനം കാരണം ട്രിപ്പിൾ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനാൽ 1 ആഴ്ചത്തേക്ക് സെക്രട്ടേറിയറ്റ് അടച്ചിട്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ വിവാദമെന്നത് കേവലം യാദൃശ്ചികം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോവും. സോളാർ കേസിലെ ആരോപണങ്ങളോട് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ഇതായിരുന്നു: പിണറായിയുടെ ന്യായം ഇങ്ങനെ, ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കും. വിവാദ നായികമാരുടെ 6 സാമ്യതകൾ. സംരക്ഷിക്കാൻ ഉന്നതർ. സോളാർ ഇടപാടിലൂടെ കേരളത്തിലുടനീളം കോടികളുടെ തട്ടിപ്പ് നടത്തിയ സരിത എസ് നായരെ 8 മാസത്തെ ജയിൽവാസത്തിന് ശേഷം മോചിപ്പിച്ചത് കാസർകോട്ടെ കോടതി പുറപ്പെടുവിച്ച വാറണ്ട് മറച്ചുവെച്ചായിരുന്നു. കർണാടകത്തിലെ ഉത്തര കാനറയിൽ കാറ്റാടി യന്ത്രങ്ങളുടെയും സൌരോർജ പാനലുകളുടെയും വിതരണാവകാശം വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിലായിരുന്നു വാറണ്ട്. 39 കോടതികളിലായുള്ള 46 കേസുകളിലും ജാമ്യം നേടിയാണ് സരിത പുറത്തിറങ്ങിയത്. കോടതിയുടെ വാറണ്ട് ഹോസ്ദുർഗ് പോലീസ് ജയിലധികൃതർക്ക് അയച്ചുകൊടുക്കാതെ പൂഴ്ത്തുകയായിരുന്നു. എയർ ഇന്ത്യ ജീവനക്കാരനെ വ്യാജ പീഡനക്കേസിൽ കൊടുക്കാൻ വ്യാജരേഖയുണ്ടാക്കുകയും ആൾമാറാട്ടം നടത്തുകയും ചെയ്ത 2 കേസുകളിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർക്കാനിരിക്കെയാണ് സ്വപ്നയ്ക്ക് സർക്കാരിലും കോൺസുലേറ്റിലും ഉന്നത നിയമനങ്ങൾ കിട്ടിയത്. കോൺസുൽ ജനറലിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി സ്വപ്നയെ നിയമിക്കാൻ വിദേശത്ത് നല്ല പിടിപാടുള്ള മുൻ കേന്ദ്രമന്ത്രിയാണ് ശുപാർശ ചെയ്തത്. ക്രിമിനൽ ബന്ധമുണ്ടെന്ന ക്രൈംബ്രാഞ്ചിന്റെയും ഇന്റലിജൻസിന്റെയും മുന്നറിയിപ്പുകൾ പൂഴ്ത്തി സ്വപ്നയെ IT വകുപ്പിൽ നിയമിച്ചതിനു പിന്നിൽ ഉന്നതന്റെ ഇടപെടലാണ്. നാവിൻ തുമ്പിലെ രഹസ്യം. സരിതായസ് നായരുടെ മൊഴി UDFലെ ഒരു ഉന്നതൻ അട്ടിമറിച്ചെന്നും യഥാർത്ഥ മൊഴി പുറത്തുവന്നിരുന്നെങ്കിൽ മൂന്നോ നാലോ മന്ത്രിമാർ രാജിവെക്കേണ്ടി വരുമായിരുന്നുവെന്നും സരിതയുടെ അമ്മ ഇന്ദിരയാണ് വെളിപ്പെടുത്തിയത്. കേസിൽ നിന്ന് രക്ഷിക്കാമെന്ന് വാഗ്ദാനം നൽകി സത്യം മജിസ്ട്രേറ്റിനോട് പറയുന്നതിൽ നിന്ന് സരിതയെ വിലക്കുകയായിരുന്നു. സരിത സത്യം പറഞ്ഞിരുന്നെങ്കിൽ സർക്കാരിന് ഭീഷണിയാവുമായിരുന്നു. മന്ത്രിമാർ രാഷ്ട്രീയമായും സാമ്പത്തികമായും സരിതയെ ഉപയോഗിച്ചു. സരിതയെ ജയിലിൽ തന്നെ കിടത്താൻ ചില നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ പലതും തുറന്നു പറയേണ്ടിവരും. ഇതായിരുന്നു അമ്മയുടെ വെളിപ്പെടുത്തൽ. UAE അറ്റാഷയുടെ പേരിലുള്ള നയതന്ത്ര ബാഗിൽ 30 കിലോ സ്വർണം കടത്താൻ സ്വപ്നയ്ക്ക് തനിച്ചു കഴിയില്ല. ദുബായിലെ UAEയുടെ വിദേശമന്ത്രാലയത്തിലടക്കം പിടിപാടുണ്ടാവണം. കേരളത്തിലെയും ദുബായിലെയും രാഷ്ട്രീയ വ്യവസായ ഉദ്യോഗസ്ഥ പ്രമുഖരടങ്ങിയ റാക്കറ്റിലെ ചെറുമീനാണ് സ്വപ്നയെന്നാണ് കസ്റ്റംസ് പറയുന്നത്. സ്വപ്നയുടെ നാവിൻ തുമ്പിൽ നിന്ന് വീഴാനിരിക്കുന്ന രഹസ്യങ്ങളിൽ ഉന്നതന്മാരുടെ തനിനിറം പുറത്തുവരുമെന്ന് കസ്റ്റംസ് പറയുന്നു. തട്ടിച്ചെടുത്ത കോടികൾ. 39 കോടതികളിലായുള്ള 46 കേസുകളിൽ തട്ടിച്ചെടുത്ത പണം തിരികെ നൽകിയാണ് സരിത തലയൂരിയത്. ഇതിനായി 12.85 ലക്ഷം രൂപ ചെലവിട്ടു. കേസുകൾ ഒത്തുതീർക്കാൻ സരിതയ്ക്ക് പണം കിട്ടിയത് എവിടെ നിന്നെന്ന് കണ്ടെത്താനായിട്ടില്ല. വഞ്ചനാ കേസുകളിൽ തട്ടിച്ചെടുത്ത പണം തിരികെ നൽകി കേസുകൾ ഒത്തുതീർപ്പാക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ഇതിനുള്ള പണം മോഷണമോ മറ്റേതെങ്കിലും കുറ്റകൃത്യവുമായോ ബന്ധപ്പെട്ട് സമ്പാദിച്ചതാണെങ്കിൽ മാത്രമേ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരൂ. വ്യാജരേഖ ചമയ്ക്കൽ, തട്ടിപ്പ്, ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന തുടങ്ങിയ കേസുകളിലാണ് സരിതയ്ക്ക് വിചാരണ നേരിടേണ്ടി വന്നത്. 15 തവണയെങ്കിലും സ്വപ്നയും സരിത്തും സ്വർണം കടത്തിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസ് പറയുന്നത്. 100 കോടി രൂപയുടെ സ്വർണം കടത്തിയതിലൂടെ 2 കോടിയിലേറെ രൂപ ഇവർക്ക് കിട്ടിയിരിക്കണം. ഓരോ കടത്തിനും 15 മുതൽ 25 ലക്ഷം വരെയാണ് ഓരോ ഇടപാടിന്റെയും കമ്മീഷൻ. ഈ പണം ആർക്കൊക്കെ നൽകി എവിടെയൊക്കെ നിക്ഷേപിച്ചു, ഇടനിലക്കാർക്ക് എത്ര പണം നൽകി എന്നിവയെല്ലാം ഇനി വേണം കണ്ടെത്താൻ. ഏതെങ്കിലും കുറ്റകൃത്യം നടത്തി നേടിയ വരുമാനത്തിന്റെ സ്രോതസ് ആദായനികുതി വകുപ്പിന് അന്വേഷിക്കാനാവും. ഫോൺ വിളികളിലെ കുരുക്ക്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് കുരുക്കായത് സരിതയുടെ ഫോൺ വിളികളായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫോണിൽ സരിത വിളിച്ചതിന്റെ രേഖകൾ പുറത്തുവന്നിരുന്നു. സോളാർ തട്ടിപ്പുകേസിൽ അറസ്റ്റിലായ ദിവസവും മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരുന്ന സലീം രാജ് തന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് സരിത ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയെ 34 തവണയും വിശ്വസ്തനായ തമ്പാനൂർ രവിയെ 3 ഫോണുകളിൽ നിന്നായി 541 തവണയും മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദിനെ 41 തവണയും സരിത വിളിച്ചു. മന്ത്രിമാരുടെയും MLAമാരുടെയും ഫോൺ വിളികൾ പുറത്തായതോടെ സർക്കാർ പ്രതിസന്ധിയിലായി. സ്വപ്നയുടെ ലാപ്ടോപ്പും രേഖകളടങ്ങിയ ഫയലുകളും കസ്റ്റംസ് പിടിച്ചെടുത്ത് പരിശോധിക്കുകയാണ്. സ്വപ്നയുടെ കൂട്ടാളി സരിത്ത് കസ്റ്റംസ് പിടിയിലാവുന്നതിന് തൊട്ടുമുമ്പ് ഫോൺ ഫോർമാറ്റ് ചെയ്ത് വിവരങ്ങൾ നശിപ്പിച്ചിരുന്നു. ഇവ വീണ്ടെടുക്കാൻ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് കസ്റ്റംസ്. സ്വപ്നയുടെ ഫോൺ വിളികളിൽ നിന്ന് സ്വർണ്ണക്കടത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുമെന്ന് കസ്റ്റംസ് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ്. സരിതയ്ക്കും സ്വപ്നയ്ക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ബന്ധമാണ് ഈ കേസുകളെ വിവാദ കൊടുമുടി കയറ്റിയത്. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായിരുന്ന ജോപ്പൻ, ജിക്കുമോൻ, സലിം രാജ് എന്നിവരെ പുറത്താക്കിയെങ്കിലും ഉമ്മൻചാണ്ടിക്ക് കുരുക്കഴിക്കാനായില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ പുറത്താക്കിയിട്ടും പിണറായിക്കും ഇതുതന്നെ സ്ഥിതി. പാലക്കാട് കിൻഫ്ര പാർക്കിൽ സൌരോർജ പ്ലാന്റ് വാഗ്ദാനം ചെയ്ത് കോന്നി മല്ലേലിൽ ഇൻഡസ്ട്രീസ് ഉടമ താഴം മല്ലേലിൽ ശ്രീധരൻ നായരിൽ നിന്ന് 40 ലക്ഷം തട്ടിയെന്ന ആരോപണമാണ് സോളാർ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വിവാദത്തിലാക്കിയത്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ടെന്നി ജോപ്പനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. സരിതയുടെ അറസ്റ്റ് തടയാനും അവരുടെ ബിസിനസ് മെച്ചപ്പെടുത്താനും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വിളികളുണ്ടെന്നായിരുന്നു ആരോപണം. സ്വർണമടങ്ങിയ ബാഗ് വിട്ടു നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിന് വിളിയെത്തിയെന്നാണ് സ്വർണക്കടത്ത് കേസിലെ പ്രതിപക്ഷ ആരോപണം. സെക്രട്ടേറിയറ്റിൽ സ്വതന്ത്ര വിഹാരം നടത്തിയെന്ന് സ്വപ്നയ്ക്കും സരിതയ്ക്കും െതിരെ ആരോപണമുയർന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ CCTV ഇരു കേസുകളിലും വിവാദമുനയിലായി. സരിതയുമായുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ബന്ധം കണ്ടെത്താൻ CCTV ദൃശ്യങ്ങൾ പിടിച്ചെടുക്കണമെന്ന് ഹൈക്കോടതിയിൽ കേസുണ്ടായി. സമാനമായ ആവശ്യം അന്ന് മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ ഉന്നയിച്ചു കഴിഞ്ഞു. സർക്കാരിനെതിരായ ഗൂഢാലോചന. സോളാർ കേസിൽ സർക്കാരിനെതിരെ ചിലർ ഗൂഢാലോചന നടത്തിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുമെന്നുമായിരുന്നു ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ നിലപാട്. നിലപാട്. സർക്കാർ നിലപാടുകൾ കാരണം നഷ്ടം സംഭവിച്ചവർ മറ്റു ചിലരെ ഉപയോഗിച്ച് ആരോപണം ഉന്നയിക്കുന്നു. അതിന്റെ ഫലമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മറ്റു മന്ത്രിമാർക്കുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. ഇത്തരം ആരോപണങ്ങൾ ഉയർത്തി UDF സർക്കാരിനെ അട്ടിമറിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. UDF സർക്കാരിനെ താഴെയിറക്കാൻ ചിലർ ഗൂഢോദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നു. ഇവർക്ക് ഒത്താശ ചെയ്യാൻ ചില മാധ്യമങ്ങളും രംഗത്തിറങ്ങി. അവരുടെ പദ്ധതികൾ നടപ്പാവില്ല. ചെന്നിത്തലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ സർക്കാരിനെതിരായ നീക്കമാണ് സ്വർണക്കടത്ത് കേസിലെ ആരോപണങ്ങളെന്നാണ് മുഖ്യമന്ത്രി പിണറായിയുടെ വാദം. പുകമറ ഉയർത്തി സർക്കാരിനെ തളർത്തിക്കളയാനാണ് ഉദ്ദേശമെങ്കിൽ നടക്കില്ലെന്നാണ് പിണറായി പറഞ്ഞത്.